You're with SBS Radio. Find more great stories in your language at sbs.com.au.
ഫോനി ചുഴലിക്കാറ്റ് കടന്നുപോയ ഒഡീഷ ഭുവനേശ്വർ പാട്ടിയിൽ താമസിക്കുന്ന മലയാളിയായ സോമാ ബാലനാണ് ദുരന്തത്തിന്റെ വ്യാപ്തിയെപ്പറ്റി SBS മലയാളത്തോട് സംസാരിക്കുന്നത്. നമസ്കാരം ശ്രീ MS ബാലൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആശങ്കയുടേതായിരുന്നല്ലോ. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യത്തെ വിലയിരുത്തുന്നത്?
ഒരു മഹായുദ്ധം കഴിഞ്ഞാൽ ആ പോർക്കളം മാതിരിയാണെന്ന് നമ്മുടെ സ്ഥലം. കംപ്ലീറ്റ് നിശബ്ദതയാണ്. ആൾക്കാർ ഇതിനെ എങ്ങനെ പ്രതികരിക്കണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയമാണിത്. കംപ്ലീറ്റ് ഷോക്കിലാണ് ആളുകൾ.
ഈ താങ്കൾ താമസിക്കുന്ന ഭാഗങ്ങളിലൊക്കെ കാര്യമായി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
ഭുവനേശ്വറിലെ കംപ്ലീറ്റ് എയർപോർട്ട് തൊട്ട് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി എല്ലാ ഭാഗങ്ങളിലും ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 200-220 കിലോമീറ്റർ സ്പീഡ് വരെയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഈ സ്പീഡിൽ അടിക്കുന്ന കാറ്റിൽ ഒരു മനുഷ്യന് നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തില് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭുവനേശ്വർ ടൗൺ ഒരു ഹരിത ടൗൺ ആയിരുന്നു. ഇവിടുന്ന് ഒരൊറ്റ വൃക്ഷങ്ങൾ പോലും കാണാനില്ലാത്ത ഒരു സാഹചര്യമാണ്. മരങ്ങളും പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റുകളും ബാക്കിയുള്ള ബിൽഡിങ്ങുകളും ചെറിയ ചെറിയ കുടിലുകളും തകർന്ന് കരിപ്പണമായി റോഡ് മൊത്തം ബ്ലോക്കാണ്. ആർക്കും പുറത്തോട്ട് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമില്ല, പല ഭക്ഷണ സാധനങ്ങൾക്കും ബുദ്ധിമുട്ടായി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇത് കുറഞ്ഞ ഒരാഴ്ചത്തേക്കെങ്കിലും ഈ സ്ഥിതി മുന്നോട്ട് പോകുമെന്നാണ് ഇതുവരെയുള്ള നമ്മുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ.
പല സ്ഥലങ്ങളിലും ഗതാഗത സംവിധാനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഇവൻ ഫോണിൽ പോലും പരലെയും വിളിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യമാണുള്ളത്.
എല്ലാ റിലയൻസ്, എയർടെൽ തുടങ്ങിയ എല്ലാ മൊബൈൽ ടവറുകളും നാശനഷ്ടമായിരിക്കുകയാണ്. ഇതെല്ലാം ഇനി പുനരുദ്ധരിക്കാതെ ഒരു ആശാവിനിമയം നടക്കില്ല. കാരണം എല്ലാ മൊബൈൽ ടവറുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു, പവർ ഇല്ല, ഉണ്ടായിരുന്ന ബാറ്ററികളെല്ലാം തീർന്നു വരികയാണ്. അത് കാരണം എമർജൻസി നമ്പറുകൾ വഴിയാണ് ഇപ്പം ഈവൻ ഗവൺമെന്റ് മിഷനറി തന്നെ ഈ റിലീഫ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്.
ഈ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് കുറച്ച് മുൻകരുതലുകൾ എടുക്കാൻ നമുക്ക് സാധിച്ചു. ഈ ഭക്ഷണ സാധനങ്ങളെ
ഭാഗത്ത് നിന്ന് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ നടപടികളും എടുത്തിരുന്നു. അത് കാരണം ആൾനാശം ഉണ്ടാകാതെ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഒരു ആശ്വാസമാണ്. വളരെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുറഞ്ഞത് ഒരു ആയിരക്കണക്കിന് ആളുകളുടെ നാശനഷ്ടം ഉണ്ടാകേണ്ട സാഹചര്യമായിരുന്നു. പക്ഷെ എല്ലാവരും ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും എല്ലാവരും സുരക്ഷിത സ്ഥലങ്ങളിൽ തന്നെ ഇരിക്കുകയും ചെയ്തത് കാരണം ആൾനാശങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. അതാണ് ഏറ്റവും വലിയൊരു വിജയം. ഗവൺമെന്റിന്റെ ഒരു ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് അവര് എല്ലായിടത്തും റാപ്പിഡ് ഫോഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ വോളണ്ടറി ഓർഗനൈസേഷന്റെ ആളുകൾ ഉണ്ടായിരുന്നു. കഴിയാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് ആൾക്കാരെ എല്ലാം ഇവാക്വേറ്റ് ചെയ്ത് ഏതാണ്ട് 14-15 ലക്ഷം ആളുകളെയാണ് ഇവാക്വേറ്റ് ചെയ്ത് സേഫ് സൈഡിലോട്ട് കൊണ്ടുവന്നു. എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയത് കാരണം ആൾനാശങ്ങൾ ഒന്നും തന്നെ വളരെ വളരെ തുച്ഛമായിട്ട് 10-20, 10-30 അങ്ങനെയുള്ള രീതിയിൽ. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ 10,000 ജീവനാനി വരേണ്ട ഒരു രീതിയിലായിരുന്നു ഈ പ്രകോപനം, പ്രകൃതിയുടെ പ്രകോപനം ഉണ്ടായത്.
ശരിയാണ്. ഈ അവിടെയുള്ള ഈ മലയാളികളുടെ അവസ്ഥ എന്താണ് അവിടുത്തെ ഒരു?
ഇവിടെയുള്ള മലയാളികളിൽ ആർക്കും ഒരു അപകടകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എങ്കിലും എല്ലാവർക്കും എല്ലാവരും ഇതിനെ ഒന്ന് അതിജീവിക്കണം. ഇതിന് ഇനി ഒരാഴ്ച എങ്കിലും സമയമെടുക്കും, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതിന് ജോലി എടുക്കേണ്ട ആളുകൾക്ക് അവരുടെ പാർപ്പിടം വരെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ പ്രയോറിറ്റി ഷിഫ്റ്റ് ആവും അങ്ങനെ. പക്ഷെ എല്ലാ ഹോസ്പിറ്റലുകളും എല്ലാ ജില്ലാ ഭരണകൂടവും വളരെ കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്.
ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, ഈ മുൻകൂട്ടി അറിയിപ്പുകളൊക്കെ കിട്ടിയതുകൊണ്ട് ഭക്ഷണം കരുതി വെച്ചിട്ടുണ്ടോ? അതിനൊരു ബുദ്ധിമുട്ട് വരുമോ?
എല്ലാ ആൾക്കാരും അവരവരുടെ വീടുകളിൽ ഭക്ഷണ സാധനങ്ങളെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പല കടകളും മാളുകളും എല്ലാം വെള്ളത്തിന് അടിയിലായിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ, ഈ ഒരാഴ്ചക്കുള്ളിൽ ഇതെല്ലാം റിസ്റ്റോറേഷൻ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഡെഫിനറ്റ്ലി അതൊരു പ്രോബ്ലം ആയിരിക്കും.
പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ടോ? കാര്യം കാറ്റ് ദുർബലമായി അത് പോയല്ലോ.
പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ചെയ്യാവുന്നത്ര, കാരണം രാത്രിയിലും പകലും വെളിച്ചവും വെട്ടവും ഇല്ലാത്തത് കാരണമുള്ള ബുദ്ധിമുട്ടുകളും, പിന്നെ എല്ലാവരും എല്ലാ ആൾക്കാരും പുറത്തിറങ്ങി മരങ്ങളൊക്കെ വെട്ടിമാറ്റുന്നതിനും ബാക്കി കാര്യങ്ങൾ റോഡുകൾ സ്ഥിതി ചെയ്യുന്നതിനും ഗവൺമെന്റിനോടും ബാക്കിയുള്ള അവരുടെ ആളുകളോടും സഹകരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ഭുവനേശ്വറിൽ തന്നെയുള്ള മറ്റൊരു മലയാളിയായ മനോജ് കുമാറുമായും SBS മലയാളം സംസാരിച്ചു. നമസ്കാരം ശ്രീ മനോജ്. താങ്കൾ ഭുവനേശ്വറിൽ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ടോ?
സർ, ഇവിടെ ഇപ്പോൾ ഭുവനേശ്വറിലെ പൊതുവെ കാലാവസ്ഥ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ ആരും വെളിയിൽ ഇറങ്ങിയിട്ടില്ല. കാരണം റോഡ് മൊത്തം ബ്ലോക്കായി കിടക്കുന്നു, മരങ്ങൾ വീണ് കിടക്കുന്നു, ടെലിഫോൺ ലൈൻ വീണ് കിടക്കുന്നു, ഇലക്ട്രിസിറ്റി ഒന്നും വന്നിട്ടില്ല, വെള്ളത്തിനും നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ടാങ്കറിൽ കൊണ്ടുവരുന്ന വെള്ളമാണ് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ സൈഡിൽ നിന്നും. പിന്നെ അവരുടെ സൈഡിൽ നിന്നും റോഡ് ക്ലിയർ ചെയ്യാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇവിടെ ഭുവനേശ്വറിലുള്ള ഒരു മരം പോലും ഇല്ല, എല്ലാം വീണ് കിടക്കാൻ റോഡിലോട്ട്. അതുപോലെ ഇലക്ട്രിക് ലൈനുകൾ, പിന്നെ കട കമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. കടയിലുള്ള സാധനങ്ങളൊക്കെ വെളിയിൽ കിടക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ്
അവിടുത്തെ മലയാളി സമൂഹത്തിന്റെ അവസ്ഥ. എന്താണ്, ഈ മാറ്റിപ്പാർപ്പിച്ചവരിൽ മലയാളികളൊക്കെ ഉൾപ്പെടുന്നുണ്ടോ?
ഇല്ല, ഭുവനേശ്വരിലുള്ള മലയാളികൾക്ക് അങ്ങനെ മാറ്റിപ്പാർപ്പിക്കാൻ വന്നിട്ടില്ല. കാരണം ഇവിടെ അങ്ങനെ ആ സേഫ് ആർട്ട് ഏരിയയിലാണ് മലയാളികൾ കൂടുതലും താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ വീടുകളിലൊക്കെ ചെറുതായിട്ട് വെള്ളം കയറി അങ്ങനെയുള്ള ബുദ്ധിമുട്ടേ വന്നിട്ടുള്ളൂ. അതൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണ്. ഇവിടുത്തെ മലയാളികൾ സേഫാണ്.
ഈ ഫോനി ബാധിച്ച മേഖല എന്ന് പറയുന്ന പുരി മേഖലയൊക്കെയാണ്, ടൂറിസത്തെ കൂടുതലായി ആശ്രയിച്ച് ആളുകൾ മുന്നോട്ട് പോകുന്നൊരു മേഖലയാണ്. അവിടെ ആ പ്രദേശങ്ങളിലൊക്കെ മലയാളികളുണ്ടോ?
ആ പ്രദേശങ്ങൾ മലയാളികളുണ്ട്. അവരെല്ലാം കൂടുതലും നമ്മളുടെ മറൈൻ ബിസിനസ്സായിട്ടുള്ള മലയാളികളാണ്. അവർ പക്ഷെ അവർക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. എങ്കിലും അവരുടെ ചെറിയ ചെറിയ അവരുടെ കച്ചവട സ്ഥാപനങ്ങളും അങ്ങനെ ചില സ്ഥാപനങ്ങളൊക്കെ അവിടെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മലയാളികൾ സേഫാണ് പൊതുവെ.
ഈ കുടിവെള്ളമൊക്കെ ആയി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് കേൾക്കുന്നു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ അവിടെ?
ഉണ്ട്. കാരണം കുടിവെള്ളം കിട്ടാനുള്ള വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇലക്ട്രിസിറ്റി ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ടാങ്കറിൽ വരുന്ന കുടിവെള്ളമാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അവരുടെ സമയങ്ങളിൽ വരും, രാവിലെ വരും, വൈകുന്നേരം വരും, അങ്ങനെ ആ കുടിവെള്ളമാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്.
ഈ റോഡ് ഗതാഗത സംവിധാനങ്ങളെ കാറ്റ് കാര്യമായി ബാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു നിലവിലെ സാഹചര്യം?
ബാധിച്ചു. കാരണം ഇവിടെ മെയിൻ റോഡുകളെല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. കുറച്ച് വാഹനങ്ങളെ ഓടുന്നുള്ളൂ. പക്ഷെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അതൊക്കെ മാറ്റാനുള്ള ശ്രമം രാത്രി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സമയമെടുക്കും, ഒരു ദിവസം മിക്കവാറും സമയമെടുക്കും കംപ്ലീറ്റ് ക്ലിയർ ആകാൻ.
ഏതായാലും ഫോനി വിതച്ച ദുരിതത്തെ അതിജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി.
Tell us what you think. Like us on Facebook or follow us on Twitter.